ഒന്ന് കൊരിന്ത്യർ 11 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കും.
ഞാൻ കർത്താവിങ്കിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു.
26 താഴേക്ക് വായിച്ചു.
അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യനും കാത്തിരിപ്പിൻ. വല്ലവനും വിശക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ന്യായവിധിക്ക് ഹേതുവാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ. ശേഷം കാര്യങ്ങളെ ഞാൻ വന്നിട്ട് ക്രമപ്പെടുത്തും.
നമ്മൾ എല്ലാ പ്രാവശ്യവും കർത്തൃമേശയ്ക്ക് നമ്മൾ വായിക്കുന്ന വേദഭാഗമാണ്. നമുക്ക് നല്ല പരിചയമാണ് ഇത് കേട്ട് കേട്ട്. ഞാൻ വീണ്ടും അത് വായിച്ച് നമ്മൾ ഒരിക്കൽ കൂടി അത് ചിന്തിക്കാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം, നാളുകൾ കഴിയുമ്പോൾ ഏത് കാര്യവും ഒരു ചടങ്ങായി മാറാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. ഏറ്റവും നല്ല ശുശ്രൂഷയും ഒരു ചടങ്ങായി മാറാനുള്ള ഒരു അപകട സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒത്തിരി നമ്പർ കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഒത്തിരി ചടങ്ങായിട്ട് കാര്യങ്ങൾ മാറാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ്, മേ ബി ഒരു 10-15 വർഷത്തിന് മുൻപ്, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ മുറിയിൽ വെച്ച് ഈ ലോർഡ്സ് ടേബിൾ നടത്തി. സഭയൊന്നും തുടങ്ങിയിട്ടില്ല, സൺഡേ ഞായറാഴ്ച മീറ്റിങ്ങൾ ആരംഭിച്ചിട്ടില്ല. പക്ഷെ ഒരു ദിവസം ഒരു ബേർഡൻ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ലോർഡ്സ് ടേബിൾ നടത്തി. മേ ബി എനിക്ക് തോന്നുന്നു ഏകദേശം അതിൻ്റെ അകത്ത് ഒരു 10-12 പേരും എല്ലാം കാണുമായിരുന്നായിരിക്കും. അങ്ങനെ ഈ ലോർഡ്സ് ടേബിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പാട്ടിന്റെ സമയത്താന്ന് തോന്നുന്നു, ഒരു സഹോദരൻ അദ്ദേഹം കരഞ്ഞ് നിലവിളിച്ച്, ഏറ്റവും പുറകിരുന്ന് റൂമിന്റെ ഒരു സൈഡിൽ ഇരുന്ന സഹോദരൻ കരഞ്ഞ് നിലവിളിച്ച് മുറിയുടെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് അവിടെ വന്ന് കിടക്കുന്ന കണ്ടു. ആഴമായ പാവബോധം കൊണ്ട് ചെറിയ ഗ്രൂപ്പിൽ കുറേയും കൂടെ ഈ കാര്യങ്ങൾക്ക് പരസ്പരം അറിയുകയും പരസ്പരം സംസാരിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഗ്രൂപ്പ് വലുതാകുമ്പോൾ ഉള്ളൊരു കാര്യം, ഇതൊരു ഞായറാഴ്ച കാര്യപരിപാടിയായിട്ട് അവസാനിക്കാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. എല്ലാ കാലവും ഉണ്ടായിട്ടുണ്ട്, നമുക്കും ആ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളിലായിരിക്കണം. ഇവിടെ പറഞ്ഞൊരു കാര്യം, 27-ാം വാക്യം, ബാക്കി നമുക്കറിയാവുന്ന ഭാഗമാണ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 27-ാം വാക്യം, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഈറ്റിംഗ് ഇൻ ആൻ അൺവർത്തി മാനർ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഷാൽ ബി ഗിൽറ്റി. 28 വാക്യം, ബട്ട് എ മാൻ മസ്റ്റ് എക്സാമിൻ ഹിംസെൽഫ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. അതിന്റെ താഴത്തെ വാക്യം പറയുകയാണ്, 29 വാക്യം പറയുകയാണ്, ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷ തന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒന്ന് തന്നെത്താൻ ശോധന ചെയ്യണം, മറ്റൊന്ന് ശരീരത്തെ വിവേചിക്കണം. ഡിസേണിങ് ദ ബോഡി. ഒന്ന് എക്സാമിൻ ഹിംസെൽഫ്. അപ്പൊ കർത്താവിന്റെ മേശയുടെ അടുക്കൽ വരുമ്പോൾ നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെത്താൻ ശോധന ചെയ്യണം. സോ നിങ്ങൾ 2000 വർഷമായിട്ടുള്ള എല്ലാ സഭകളിലും, എവരി ചർച്ച്, ട്രഡീഷണൽ ചർച്ച് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ റിഫർമേഷന്റെ കാലത്തുണ്ടായ സഭകളായിക്കൊള്ളട്ടെ, എല്ലാ ചർച്ചുകൾക്കും ഇക്കാര്യം ഉണ്ടായിരുന്നു. കത്തോലിക്കായ അക്കോവായ സഭകളിൽ അത് കുംഭസാരം എന്ന പേരിൽ കുംഭസാരിക്കുന്നു. കുംഭസാരം ദൈവവചന പ്രകാരമുള്ളതല്ല, പക്ഷെ എങ്കിലും ദൈവവചന ദൈവത്തോട് ഏറ്റു പറയുന്നതാണ്. പക്ഷെ എങ്കിലും അവരും പാപമേറ്റു പറയണം എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ട്. പാപമേറ്റു പറയണം, കാരണം പാപത്തോടുകൂടി ഈ അപ്പത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കഴിക്കാനായിട്ട് പാടില്ല. അത് മർത്തോമയിലും CSA ആണെങ്കിൽ അത് മൊത്തത്തിൽ ഒരു പ്രാർത്ഥനയിൽ ഈ പാപങ്ങൾ ഏറ്റു പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. മിക്കവാറും പെന്തക്കോസ് സഭകളിലൊക്കെ സാധാരണ ദിവസം, സാധാരണയൊക്കെ നേരത്തെയൊക്കെ ഒരു മാസത്തിലൊരിക്കൽ കർത്തൃമേശ നടത്തുമ്പോൾ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. അതിന്റെ ഉദ്ദേശം ഒരു ശുദ്ധീകരണമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ശുദ്ധീകരിക്കണം എന്നുള്ളതല്ല എന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ എല്ലാവരുടെ ഉള്ളിലൊരു ബോധ്യമുണ്ട്, എന്താ, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ അത് പാപത്തിൽ ജീവിച്ചിട്ടായിരിക്കരുത് എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞൊരു കാര്യം, എക്സാമിൻ ഹിംസെൽഫ്, തന്നെത്താൻ ശോധന ചെയ്യണം. ഈ തന്നെത്താൻ ശോധന ചെയ്യണം എന്ന് പറഞ്ഞൊരു കാര്യം ഇടയ്ക്കിടയ്ക്കെങ്കിലും നാം ചെയ്യേണ്ട കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവിതത്തെ നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെയ്യണം ഈ കാര്യം. ഇനി അത് മാത്രമായി പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, ഒരു പ്രാവശ്യം നമ്മളെ നോക്കുമ്പം 10 പ്രാവശ്യം ആരും നോക്കണം, യേശുവിനെ നോക്കണം എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിനെ മാത്രം നോക്കിയാൽ പോരാ, ആരെയും കൂടെ ഇടയ്ക്ക് നോക്കണം. ഇടയ്ക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഒന്ന് പരിശോധിക്കണം. എന്തിനാ പരിശോധിക്കേണ്ട ആവശ്യകത, എന്തിനാ പരിശോധിക്കണം എന്ന് പറഞ്ഞേ? നമ്മുടെ ജീവിതം കർത്താവിന്റെ കൂടെയാണോ നാം നടക്കുന്നത്? കർത്താവിനോടുള്ള അനുസരണത്തിലാണോ നാം ജീവിക്കുന്നത്? കർത്താവിനോട് ചേർന്നാണോ നാം പോകുന്നത് എന്നുള്ളത് പരിശോധിക്കണം. എന്താ അതിന്റെ കാര്യം? അങ്ങനെ പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? കാരണം മറ്റൊന്നുമല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ, നിങ്ങൾ പറ ബാക്കി, അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്, എ ന്യൂ ക്രിയേഷൻ. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരുവൻ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു ദൈവപൈതലാണ് എന്ന് പറയുമ്പോൾ, അവന്റെ പഴയ ജീവിത രീതികളിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് ആണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത് എന്നതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ? നിങ്ങൾ എന്തു പറയുന്നു? അല്ലേ? അങ്ങനെയാണെങ്കിൽ പഴയ ജീവിത രീതികളുമായിട്ട് ഒരുവനൊരു ക്രിസ്തീയ ജീവൻ നയിക്കുവാനായിട്ട് കഴിയത്തില്ല. പഴയ ജീവിത രീതികളുമായിട്ട് ക്രിസ്തീയ ജീവൻ നയിക്കുവാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തീയ ജീവിതം നിരന്തരമായി കർത്താവിന്റെ കൂടെയുള്ള ഒരു ജീവിതമാണ്. കുറേ കൂടെ പറയുകയാണെങ്കിൽ കർത്താവിനോടുള്ള കൂട്ടായ്മ ജീവിതമാ. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് യോഹന്നാൻ, യോഹന്നാന്റെ ഒന്നാം ലേഖനത്തില് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഏകദേശം 90 കാലഘട്ടത്തിലെ യോഹന്നാൻ ലേഖനം എഴുതുന്നേ. അപ്പോഴെ സഭ ആരംഭിച്ചിട്ട് ഏകദേശം 60 വർഷത്തോളമായി, 50-60 വർഷമായി സഭ ആരംഭിച്ചിട്ട്. ഈ 50-60 വർഷം കൊണ്ട് സംഭവിച്ചൊരു കാര്യം, ഈ കാര്യങ്ങൾ മുഴുവൻ ജീവിതത്തിൽ നിന്ന് മാറി പറച്ചിലിൽ മാത്രമായി പോയി. നിങ്ങൾ ഒന്ന് യോഹന്നാൻ എടുക്കുകയാണെങ്കിൽ, ഒന്ന് യോഹന്നാൻ 1 John 1, ഒന്ന് യോഹന്നാൻ 1 അതിന്റെ 6
അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും,
അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും
ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ
നാം
ബോസ്കു പറയുന്നു.
അപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് സംഭവിച്ച ഒരു 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 വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറച്ചിലായി കാര്യങ്ങള്. എന്താ പറയുന്നേ, ഇനി കർത്താവിനോട് എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. പക്ഷെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്തില്ല? കൂട്ടായ്മയില്ല. അപ്പൊ യോഹന്നാൻ പറയാണ്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വിശ്വാസിയാണ് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു. അപ്പൊ അവനോട് കൂട്ടായ്മയുണ്ട് എന്നുള്ളതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കോറത. കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ വേണ്ടിയിട്ടാ. ഞായറാഴ്ച മാത്രം നടക്കുവാനായിട്ടല്ല, എവരി ഡേ വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ്. എല്ലാ ദിവസവും കർത്താവിന്റെ കൂടെ നടക്കുവാനായിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചത്, അല്ലേ? നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചത്, അല്ലേ? ദൈവമക്കളാക്കി മാറ്റിയത്, അല്ലേ? പുതിയ സൃഷ്ടിയാക്കിയത്. ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കുക. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ചേം അങ്ങനെ നിന്നു, ഞാൻ എന്റെ വിശ്വാസിയാണെന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? ഞാൻ കർത്താവിന്റെ കൂട്ടായ്മ നടക്കുന്നയാളാ. നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഞായറാഴ്ച ഇന്ന ചർച്ചയിൽ പോകുന്നുണ്ടോ എന്നുള്ളതല്ല എന്റെ അർത്ഥം. അതിന്റെ അർത്ഥം കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നുണ്ടോ? യോഹന്നാൻ പറയുകയാണ്, അങ്ങനെ നടക്കുന്ന കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ബോഷ്ക്ക് പറയുന്നു. എന്താ ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞ? എന്താ ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞ? ഇരുട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിലുള്ള ജീവിതമാണ് ഇരുട്ടിലുള്ള ജീവിതം, കർത്താവിന്റെ കൂടെയുള്ള നടപ്പാണ് വെളിച്ചത്തിലുള്ള നടപ്പ്. ഇതാ വ്യത്യാസം. അപ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചത് കർത്താവിന്റെ കൂടെ നടക്കാനായിട്ടാണ്, എവരി ഡേ, എല്ലാ ദിവസവും. ഇനി അതിന്റെ താഴേക്ക് വായിക്കുമ്പോഴും നമുക്ക് ഇതേ എന്റെ 2:4
അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല.
അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരാകുന്നു എന്ന് പറഞ്ഞേ? ഓ, എന്തൊരു സ്ട്രോങ് വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന, കള്ളനാണെന്ന്. കള്ളനാണ്, ഹി ഈസ് എ ലയർ. അങ്ങനെയാണെങ്കിൽ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവൻ അവന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടാണ് ഓരോ ദിവസം നടക്കണ്ടേ? ഓരോ ദിവസവും അവിടുത്തെ ആലോചനാ സഭയിൽ നിന്ന് കർത്താവിന്റെ തിരുവചനങ്ങളെ ധ്യാനിച്ച് കർത്താവ് കൽപ്പിച്ച ആ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുന്നവനാ ശിഷ്യൻ. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും, പ്രമാണിക്കും. കുറെ കഴിഞ്ഞപ്പോ ഇതൊരു ഒരു എന്താ പറഞ്ഞത്, വാഗുണ്ട് പറയുന്നൊരു പ്രൊഫഷനായി പോയി. 60 വർഷം കൊണ്ട് സംഭവിച്ച കാര്യമാ. നിന്റെ 6 2:6
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു.
ശ്രദ്ധിച്ചേ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറയുന്നവൻ, അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ഇതാ ക്രിസ്തീയ ജീവിതം. ഞാനത് വീണ്ടും ഓർപ്പിച്ചതിന്റെ കാര്യം മറ്റൊന്നുമല്ല, അനേക വർഷം കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരപകടം, എല്ലാവരും ഞാൻ ചർച്ചയിൽ പോകുന്നു, ഞാനും പോകുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന ഒരു അപകട സാധ്യതയുണ്ട്. ആരാ വിശ്വാസി? ഞായറാഴ്ച ചർച്ചിൽ വരുന്ന ആളല്ല വിശ്വാസി, സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുന്ന ആളുമല്ല വിശ്വാസി. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ. ആ വിശ്വാസത്തിന്റെ പ്രത്യേകത അത് നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തില് രൂപാന്തരം വരുത്തുന്ന ഒരു വിശ്വാസമാണ്, രൂപാന്തരം വരുന്ന വിശ്വാസമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശോധന ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് തന്നെത്താൻ ശോധന ചെയ്യണം. എന്ത് ശോധന ചെയ്യണം? ഞാൻ എൻ്റെ കർത്താവിന്റെ കൂടെയാണോ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ശോധന ചെയ്യണം. അവന്റെ കൂടെയാ നടക്കുന്നെങ്കില് അവൻ നടന്നതുപോലെ നടക്കുവാനായിട്ട് ഓരോ ദിവസവും നമ്മൾ അവനോട് ചാഞ്ഞിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും. ജോലി ചെയ്യുന്നുണ്ട്, കുടുംബജീവിതം നയിക്കുന്നുണ്ട്, മക്കളെ നോക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം കർത്താവിനായിട്ട് ജീവിക്കുകയും കർത്താവിന്റെ കൂടെ നടക്കുകയും കർത്താവിനെ അനുസരിക്കുകയും കർത്താവിനെ കേൾക്കുകയും അങ്ങനെ ചെയ്യുന്നൊരു ജീവിതമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം ഒരാളിപ്പം എന്നാ ഞാൻ പറഞ്ഞു വന്ന, എല്ലാ സഭകളും ഇത് വിശ്വസിക്കുന്നു, തിയറിയിൽ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പാപങ്ങൾ ഏറ്റു പറയണമെന്ന് പറയുന്നു, ചിലർ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നു, ചിലരൊരു ഒരു പ്രാർത്ഥനയിൽ പരസ്യമായിട്ട് ഏറ്റു പറയുന്നു, ചിലർ മൂന്ന് ദിവസം ഉപവാസത്തിൽ ഏറ്റു പറയുന്നു. പക്ഷെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് അന്നേരത്തേനെ ഉള്ളു ഈ സംഭവം, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ. അതുപോലെ പലതും ഏറ്റു പറയുന്നുമില്ല, പലതും ഏറ്റു പറയുന്നുമില്ല, പിന്നെയും ഇത് കഴിയുമ്പോൾ പഴയതുപോലെ കാര്യങ്ങൾ പോവുകയാണ്. താഴെ ഒരു വാക്യം വായിക്കുന്ന കുറച്ചും കൂടെ ക്ലിയർ ആവും. രണ്ടാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 2:9, chapter 2 verse 9.
വെളിച്ചത്തിയിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു.
കണ്ടോ, അവിടെയും പറയുന്നതിനെ കുറിച്ച് വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ who hates his brother, he is walking in darkness. സഹോദരൻ എന്ന അർത്ഥത്തിൽ പ്രൈമറിലി ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മറ്റ് വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലാണ്. സഹോദരൻ, സഹോദരി എന്ന് പറയുമ്പോൾ ഈ കൂട്ടായ്മയിൽ കൂടുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായിട്ട് എനിക്ക് വിദ്വേഷമുണ്ടെങ്കില്, എനിക്ക് പകയുണ്ടെങ്കില്, എനിക്ക് വെറുപ്പുണ്ടെങ്കില്, അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? ഞാനത് സെറ്റിൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇരുട്ടിൽ നടക്കുകയാണ്. വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്, നാം കൂടി വരുന്ന ഈ കൂട്ടായ്മയില് ഏതെങ്കിലും ഒരു സഹോദരനോടോ സഹോദരിയോടോ ഹൃദയത്തിൽ തുടർച്ചയായിട്ട് പിണക്കമോ വിദ്വേഷമോ വൈരാഗ്യമോ കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി ഇരുട്ടിൽ നടക്കുകയാ. വെളിച്ചത്തിലല്ല നടക്കുന്നേ. അത് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ എവിടെയാ നിൽക്കുന്ന എന്റെ സ്റ്റാൻഡ്? എന്ന് ഞായറാഴ്ച പ്രസംഗം കേൾക്കുമ്പോൾ അതിന്റെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ അപകടം എന്നറിയോ? ഏറ്റവും വലിയ വഞ്ചന. ഈ വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളും അങ്ങനെയൊക്കെ ആയെന്ന്. അതാ അതിന്റെ ഏറ്റവും വലിയ അപകടം. ഈ പ്രസംഗത്തിന്റെ ഒരു വഞ്ചനയുണ്ട്. ഉന്നതകരമായ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ നാം ചിന്തിക്കും ഞാനും അതുപോലെയായി, ചേട്ടാ ബാക്കി എന്നെ ആരും ഇതുപോലെ ആകാത്ത എന്നാണ് അവിടെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് ആ സഹോദരനോട് എന്റെ ഹൃദയത്തിൽ പിണക്കം കിടപ്പുണ്ട്, സെറ്റിൽ ചെയ്തിട്ടില്ല. അന്ന് പരിശോധിക്കണം ഇടയ്ക്ക്. എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാവരുമായിട്ടൊരു സമാധാന ബന്ധമുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിലതുണ്ട്, എവിടെങ്കിലും വെച്ചൊരു ക്ലാഷ് ഉണ്ടായി, മേ ബി ഒരു മാസം മുൻപായിരിക്കും ഒരു സഹോദരനുമായിട്ട് ഒരു വാക്കുകർക്കം ഉണ്ടായി, അതിനുശേഷം ഇപ്പോൾ എന്താ പ്രത്യേകത എന്നറിയാവോ? നമ്മൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയത്തിൽ ഇതുവരെ സെറ്റിൽ ചെയ്തിട്ടില്ല. ആ സഹോദരനോടുള്ള വിദ്വേഷം ഹൃദയത്തിൽ കിടപ്പുണ്ട്. പിന്നെ നമ്മളൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിച്ചു. എനിക്ക് ചില സമയത്ത് ചിലർ കൈ തരുന്ന എനിക്ക് ആശ്ചര്യം തോന്നുക. രണ്ടുപേരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു സഹോദരൻ വന്ന് കൈ തരാനായിട്ട്, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ആ സംസാരം ഒരു ഫ്യൂ സെക്കൻഡ് നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞിട്ട് സഹോദര പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ചിലരെ എങ്ങനെ അറിയോ സംസാരിച്ചുകൊണ്ടിരിക്കുക, സഹോദരൻ ഞാനുണ്ട് വിശേഷം, ആ അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. സ്റ്റോപ്പ് ഇറ്റ്. ഈ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരമാ ആത്മീയ ജീവിതത്തിന്റെ ഒന്നാമത്തെ പടി. ഇത് പ്രൈസലോട് പോലും നിർജീവമായി പോവാ. നമ്മൾ എന്തിനീ കൈ കൊടുക്കുന്നത്? ഞാൻ ആലോചിച്ച് ചില സമയത്ത് നമുക്കൊരു ചടങ്ങ് പോലെയാ, ആ ഇത് കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്ന് കൈ കൊടുക്കണമല്ലോ. നമ്മൾ വരുന്നു കൈ കൊടുക്കണം, അതിന്റെ അർത്ഥം ഞാൻ ആ സഹോദരമായിട്ട് സമാധാനത്തിലാണ് അതിന്റെ അർത്ഥം, ഈ കൈ കൊടുക്കുന്നതിന്റെ അർത്ഥം. അല്ല ചുമ്മാ കൈ കൊടുത്തിട്ട് ഷെയ്ക്കാൻ എടുത്ത് പോകുന്നല്ല. ഐ എം ഓക്കെ, ഐ എം ഓക്കെ വിത്ത് യു സഹോദര, എനിക്ക് സഹോദരമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ല, ഐ എം ഓക്കെ വിത്ത് യു എന്നതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഞാനിത് പറയുന്നത്? ഇത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം, കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്. എന്നറിയാമോ? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമാൻഡ്മെന്റ്. ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞ ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കമാൻഡ്മെന്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സഹോദരനോടോ ഒരു സഹോദരിയോടോ നമുക്ക് ഹൃദയത്തിന്റെ അകത്തൊരു സമാധാനമില്ലാതെ കാണുമ്പോൾ ഒരു കൈ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം വി ആർ വാക്കിംഗ് ഇൻ ഡാർക്ക്നെസ്, നമ്മൾ ഇരുട്ടിൽ നടക്കുകയാ. സെറ്റിൽ ഇറ്റ്, സെറ്റിൽ ഇറ്റ്. കർത്താവ് പറഞ്ഞത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് ആദ്യം പോയി സഹോദരനോട് ഇന്ന് നിരപ്പാകണം, പിന്നെ വന്ന് ബലിയർപ്പിക്കണം. കാരണം ബലിയർപ്പണം സഹോദരനുമായിട്ടുള്ള നിരപ്പിലല്ലാത്ത ബലിയർപ്പണം ദൈവത്തിന് പ്രസാദകരമല്ല. ഇങ്ങനെ പോലും ചിന്തിക്കാൻ വ്യവസ്ഥയില്ല, കർത്താവ് ഞാൻ ബലിയർപ്പിക്കട്ടെ എന്നിട്ട് ഞാൻ സെറ്റിൽ ചെയ്തോളാം. അന്നോ, അങ്ങനല്ല എന്റെ അർത്ഥം. സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ കർത്താവ് ഇപ്രാവശ്യം ഞാൻ ഒന്ന് ബലി അർപ്പിച്ചിട്ട് പിന്നെ ഞാൻ പോയി സെറ്റിൽ ചെയ്തോളാം, അങ്ങനെയല്ല എന്റെ അർത്ഥം. ആദ്യം സഹോദരനോട് നിരന്നുകൊള്ളണം, പിന്നെ വന്നിട്ട് നിന്റെ ബലി അർപ്പിക്കണം, അപ്പോഴാ ദൈവത്തിന് പ്രസാദകരമാകുന്നേ. പുതിയ പഴയ നിയമത്തില് അത് കാളകളെയും ആടുകളെയും ഒക്കെ യാഗം കഴിക്കുന്ന ബലിയായിരുന്നെങ്കില് പുതിയ നിയമത്തില് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ സ്തോത്രബലിയ, അല്ലെങ്കിൽ ഡിവോർഷിപ്പ്, അല്ലെങ്കിൽ ആരാധന, സ്തുതി. ഇതാ ഇത് പുതിയ നിയമത്തിൽ അതരഫലമെന്ന സ്തോത്രയാഗം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. തന്നെത്താൻ ശോധന ചെയ്യുക എന്നുള്ള കാര്യം. എന്താ ശോധന ചെയ്യണ്ടേ? എന്താ ശോധന ചെയ്യണ്ടേ? ഞാൻ എന്റെ കർത്താവിന്റെ കൂടെയുള്ള എന്റെ നടപ്പ് എങ്ങനെയുണ്ട്? ഞാൻ എന്റെ സഹോദരന്മാരുമായിട്ടുള്ള എന്റെ ബന്ധം. നിങ്ങൾ വീണ്ടും ഒന്ന് കൊരിന്ത്യർ 10 വായിച്ചു. 1 കൊരിന്ത്യർ 10 അതിന്റെ 16
നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു.
ശ്രദ്ധിച്ചേ, ദ കപ്പ് ഓഫ് ബ്ലെസ്സിംഗ് വിച്ച് വി ബ്ലെസ് എ ഷെയറിംഗ് ഇൻ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നു. നിങ്ങൾ ഈ മുൻപോട്ട് കടന്നു വന്ന് ഈ അനുഗ്രഹപാത്രത്തിൽ നിന്ന് ഒരു അപ്പത്തിന്റെ കഷ്ണം എടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഈ സഭ എന്ന ശരീരത്തിന്റെ അവയവമാണ്. അതാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. പലരായ നാം ഒരു ശരീരമാകുന്നു, അനേകം നുറുക്കുകളുണ്ട്, അതാ അപ്പൊ നുറുക്കുന്നേ. അതെടുക്കുമ്പോൾ നാം പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ ഈ സഭയാകുന്ന ശരീരത്തിന്റെ ഒരവയവമാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരവയവത്തോട് ഒന്ന് വിദ്വേഷവും പിണക്കവും ഉണ്ടാകാൻ പാടില്ലെന്ന് മാത്രമല്ല, അത് എന്റെ ശരീരത്തിന്റെ ഒരു അവയവം എന്ന പോലെ ഞാൻ അതിനെ കാണണമെന്നുള്ളതാ. സ്നേഹത്തിലായിരിക്കണം. സ്വന്തം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കൊതു ഈ കയ്യിൽ വന്നിരിക്കുമ്പോൾ ഈ കൈ എന്ത് ചെയ്യും? ആ കൊതുവിനെ അടിക്കും. കാരണം എന്താ? ഇത് ഈ ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള പൊരുത്തോ. കണ്ണിൽ ഒരു പൊടി പോയാൽ കൈ എന്ത് ചെയ്യും? നേരെ ചെന്നതിനെ എടുത്തു കളയും. കാരണം എന്താ? എന്തുകൊണ്ടോ? അയൽവക്കാരനാണീ പോയാൽ എല്ലാം സംഭവിക്കുമോ? അതൊന്നുമില്ല. പക്ഷെ എന്റെ കണ്ണിൽ പൊടി പോയാൽ ഇമ്മീഡിയറ്റ്ലി ഞാനത് എടുക്കും. ഈ അവയവങ്ങൾ തമ്മിൽ അങ്ങനെയാ. ഇതുപോലെയാണ് സഭ. സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തു തലയും ശരീരം എന്താണ് അതിന്റെ ശരീരം? സഭ ആ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ പോലെയാണ് വിവിധ വ്യക്തികളായ നാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ അവയവങ്ങൾ പരസ്പരം ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ നാമും എന്ത് ചെയ്യണം? ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം. ഇനി കർത്താവിന് ഒത്തിരി കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് മത്തായിയുടെ സുവിശേഷം. അതിന്റെ 18 അധ്യായം. അതിന്റെ 15 വാക്യം വായിക്കാം. മത്തായി 18:15. മാത്യു ചാപ്റ്റർ 18:15.
നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ രണ്ടും മൂന്ന് സാക്ഷിയുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ടു പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്ക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ.
ആ ശ്രദ്ധിച്ചു. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ ആദ്യം ചെന്ന് വേറൊരാളുടെ ചെന്ന് പറയണമെന്നല്ല, നാലിവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയണമെന്നല്ല. എന്ത് ചെയ്യണം? നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റത്തെക്കുറിച്ച് ബോധം വരുത്തുക. ഒരാൾ അതും ചാടിക്കയറി ചെയ്യരുത്. ആദ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവിടെ പറയാണ്, എന്നാൽ നീ നിന്റെ സഹോദരനെ നേടി എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം കണ്ടോ നിങ്ങളവിടെ? സഹോദരൻ എന്ത് ചെയ്തു? നേടി. വൺ ദ ബ്രദർ. അങ്ങനെയാണെങ്കിൽ സഹോദരനെ നേടണം എനിക്ക്. ഈ സഹോദരൻ നഷ്ടപ്പെട്ടു പോകരുത്. ആ സഹോദരനെ തെറ്റ് ചെയ്തു, പക്ഷെ ആ സഹോദരൻ നഷ്ടപ്പെട്ടു പോകരുത്. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ നേടാൻ ആഗ്രഹമുള്ള ഒരുവൻ എന്ത് ചെയ്യണം എന്നറിയാവോ? ആദ്യം പ്രാർത്ഥിക്കും, കർത്താവേ ആ സഹോദരനോട് ഇടപെടണമേ, ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ ആ സഹോദരന് കൺവിക്ഷൻ കൊടുക്കണമേ. അതുമല്ല, എങ്ങനെ സംസാരിക്കണം എന്നറിയാവോ? സൗമ്യതയോടെ സംസാരിക്കണം. അല്ല അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ? ആ വിശ്വാസി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനൊന്നും അല്ല ചോദിക്കണ്ടേ? അങ്ങനെയല്ല കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണ്ടേ? ഇത്രയും നാള് വിശ്വാസി വന്നിട്ട് എന്നാ പ്രയോജനം? ഞങ്ങളൊക്കെ അടുത്തിടല്ലേ വന്നുള്ളൂ എന്നൊന്നും ചോദിക്കരുത്. ഞാൻ പറഞ്ഞത്, സൗമ്യതയോടെ ആ സഹോദരനോട് ഇന്ന് സംസാരിക്കണം. ആ സഹോദരന് കൺവിക്ഷൻ വന്നാൽ ചില സമയത്ത് അവരെ എതിർക്കും. ആ ഇങ്ങനൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്തോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അവിടെ ബഹളം ഉണ്ടാക്കാൻ പോകരുത്. മിണ്ടാതെ, ശരി സഹോര, ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെ പോരണം. ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഒന്നാദ്യം പ്രാർത്ഥിക്കണം. ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ഈ കാര്യം സെറ്റിൽ ചെയ്യാനായിട്ട്, കാരണം എന്റെ സഹോദരൻ എനിക്ക് നേടണം, ഈ കാര്യം സെറ്റിൽ ചെയ്യാനായിട്ട് കൃപ തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ സഹോദരൻ അടുക്കൽ ചെന്ന് സൗമ്യതയോടെ സംസാരിക്കണം. സൗമ്യതയോടെ സംസാരിച്ചിട്ട് ഇനി ആ സഹോദരൻ ദേഷ്യപ്പെട്ട് ബഹളം വെക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ പോരണം. കാരണം എന്നറിയോ, പിന്നെ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല, മിണ്ടാതെ പോരണം. രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടെ പറയാ, പിന്നെ എന്ത് ചെയ്യണം അറിയാവോ? രണ്ടോ മൂന്നോ പേരെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ട് ചെല്ലണം. ഈ രണ്ടോ മൂന്നോ പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മെ പോലെ വഴക്കാളികളായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെല്ലരുത്. സമാധാന പുരുഷന്മാരുമായിട്ടേ പോകാവുള്ളൂ, അല്ലെ പിന്നെ പ്രശ്നം കൂടുതൽ വഷളാകും. നമ്മളെപ്പോഴും അങ്ങനെ നമ്മുടെ അതേ അതേ ഒരു റേഞ്ചിലുള്ള ആൾക്കാരുമായിട്ടാണല്ലോ നമുക്ക് കൂടുതൽ കൂട്ടായ്മയുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ പറയും ശരി അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം സൗര, നമുക്ക് ചോദിക്കുക ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം എന്ന് പറയുന്നവരുമായിട്ട് പോകരുത്. കുറേയും കൂടെ ആത്മീയത പക്വതയുള്ള, കുറേയും കൂടെ ശാന്തന്മാരായ, കുറേയും കൂടെ എന്താ പറയുന്നത് കാര്യങ്ങൾക്കൊരു സമാധാനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ വിഷയം വരുവാണെങ്കിൽ അപ്പോട്ടെ സൗര നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നിർത്താം എന്ന് പറയുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ പേര് ആത്മീയ പക്വതയുള്ളവരുമായിട്ട് ചെല്ലണം. എന്നിട്ടും ആ സഹോദരൻ എന്ത് ചെയ്യുന്നില്ല, അമ്പിനും ബില്ലിനും അടുക്കുക എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് നിൽക്കുന്നത്. ഒരു രക്ഷയില്ല, പുള്ളിക്കാരൻ കടിച്ചു കയറുന്ന പോലെ നിൽക്കുക, എന്ന വിഷയം വന്നാലും രക്ഷയില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയാണ് സഭയെ അറിയിക്കണം, സഭയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടവരെ അറിയിക്കണം. അങ്ങനെ അവർ ചെന്ന് പറഞ്ഞിട്ടും ആ സഹോദരൻ കേൾക്കുന്നില്ല, അതിന്റെ അർത്ഥം എന്നറിയാവോ? സഭ പറഞ്ഞിട്ടും കേൾക്കാത്തവന് ദൈവമായിട്ട് ബന്ധമൊന്നും ഇല്ലെന്ന അർത്ഥം. അവൻ തൽക്കാലം വെളി നിൽക്കട്ടെ, നീ ചുങ്കക്കാരൻ എന്ന പോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. കാരണം സഭ പറയുന്ന പോലും കേൾക്കുന്നില്ല, പിന്നെ അവൻ പിന്നെ ദൈവവുമായിട്ട് എന്താ ബന്ധം അവന്, പിന്നെ സഭയുമായിട്ട് എന്താ ബന്ധം? ഇതെങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിൽ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ നടക്കും, ഇപ്പൊ കാര്യങ്ങൾ തീർക്കുന്ന ആരാ? അപ്പനും അമ്മയൊക്കെയാ ചെന്ന് പറഞ്ഞു തീർക്കുന്നത്. അപ്പനും അമ്മയും പറഞ്ഞിട്ട് ഇപ്പം കാര്യങ്ങൾ തീർത്തില്ലെങ്കിലോ പിന്നെ അവൻ ആ കുടുംബമായിട്ട് ബന്ധമില്ലെന്ന് അതിന്റെ അർത്ഥം. എസ്പെഷ്യലി ഫാദർ, അപ്പന്മാരെ ശ്രദ്ധിച്ചോണം. For the most important authority in your house. അപ്പന്മാരെല്ലാം ശ്രദ്ധിച്ചോണം ആ ഒരു കാര്യം. കുടുംബത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതോറിറ്റി അപ്പനാ. ഒത്തിരി കാര്യങ്ങൾ പിതാക്കന്മാരോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യമാരുടെ വലയിൽ നമുക്കത് വെച്ച് കെട്ടാനായിട്ട് നിർവാഹമില്ല. ഫൈനൽ അതോറിറ്റി. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം. മനസ്സിൽ കയ്പുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം പറഞ്ഞറിയോ, എവിടെങ്കിലും വെച്ചത് വെളിപ്പുറത്ത് വരും. ഇപ്പൊ തൽക്കാലം കുഴപ്പമില്ല, വെടിനിർത്തൽ പോലെ പോവാ. ഇപ്പം ഹൃദയത്തിൽ പ്രശ്നം കിടപ്പുണ്ട്, സെറ്റിൽ ചെയ്തിട്ടില്ല, കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോവുകയാണ്. പക്ഷെ ഇതിങ്ങനെ പോകുന്ന വിചാരിക്കരുത്, എവിടെങ്കിലും വെച്ച് ഇതൊരു പൊട്ടിത്തെറിയായിട്ട് മാറും ഇന്നല്ലെങ്കിൽ നാളെ. സെറ്റിൽ ഇറ്റ് At the earliest. എത്രയും പെട്ടെന്ന്. അത് മാത്രമല്ല, സഹോദരനോട് ഹൃദയത്തിൽ പിണക്കവുമായിട്ട് വിഷമവുമായിട്ട് പകയുമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നാം എങ്ങനെ നടക്കുക? ഇരുട്ടിൽ നടക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എക്സാമിൻ യുവേഴ്സെൽഫ്, യുവേഴ്സെൽഫ്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ കളിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മീയ കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ യു ആർ എ ബിലീവർ, അല്ലെങ്കിൽ യു ആർ എൻ അൺബിലീവർ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ ആത്മീയമാണ് എന്ന് ചിന്തിക്കുന്നവൻ മാത്രമേ വിശ്വാസിയുള്ളൂ, അല്ലാത്ത ഒരാൾ പോലും വിശ്വാസിയല്ല. കാരണം ഞാൻ വചനം പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി. ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഇതാ. ഇപ്പൊ കർത്താവിനോട് കൂടെ നടക്കുന്ന ജീവിതമാ ക്രിസ്തി ജീവിതം. കർത്താവിനെ ഓരോ ദിവസവും നോക്കി നടക്കുന്ന ജീവിതമാ ക്രിസ്തി ജീവിതം. അവൻ നടന്നതുപോലെ നടക്കുന്ന ജീവിതമാ ക്രിസ്തി ജീവിതം. അവനോടുള്ള അനുസരണത്തിന്റെ ജീവിതമാ ക്രിസ്തി ജീവിതം. അതിന്റെ അർത്ഥം പെർഫെക്റ്റ് ആണെന്നല്ലോ കേട്ടോ. എവിടെങ്കിലുമൊക്കെ വീഴ്ച വരാം, എവിടെങ്കിലുമൊക്കെ വീഴ്ച വരാം. എന്ത് ചെയ്യണം വീഴ്ച വന്നാൽ? അത് എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യണം. ഞാൻ ഈ പറയുന്നത് ഇന്ന് കർത്തൃമേശയുടെ മുമ്പിലെല്ലാം സെറ്റിൽ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. കർത്തൃമേശ കാണുമ്പോൾ ഇവിടെ വരുമ്പോ എല്ലാ പാപവും ഏറ്റു പറയണം എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു ക്രൈസ്തവന്റെ ജീവിതം, ഒരു ദൈവവൈതലിന്റെ ജീവിതം, അവൻ നിരന്തരമായ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ജീവിതമാ, വല്ലപ്പോഴും നടക്കുന്ന ഒരു ജീവിതമല്ല ഞാൻ പറഞ്ഞു വന്നേ. വല്ലപ്പോഴും നടക്കുന്ന ജീവിതമല്ല. ഈ താഴേക്ക് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് 1 കൊരിന്ത്യർ 11 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വായിച്ചു നോക്കി. 1 കൊരിന്ത്യർ 11 അതിന്റെ 29 വാക്യം, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈമർലി അതിന്റെ അർത്ഥം ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളുടെ കൂട്ടായ്മയാണ്. കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാലരി കുരിശിൽ മരിച്ചു. പ്രൈമർലി അതാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുത്. ശരീരത്തെ വിവേചിക്കുക എന്ന് പറയുമ്പോഴത്തേന് കർത്താവിന്റെ ശരീരമാകുന്ന സഭയെയും കൂടെ നാം ഒന്ന് വിവേചിക്കണം. അവിടെ ഞാൻ കുറച്ചും കൂടെ മുകളിലത്തെ കാര്യം കുറച്ചും കൂടെ പറയാൻ കാര്യം. ഇനി അതിന്റെ താഴെ പറയാണ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. എന്നിട്ട് വീണ്ടും 30-ാം വാക്യം, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അടുത്ത വാക്യം, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. കണ്ടോ, ശ്രദ്ധിച്ച ആ വാക്യം, നമ്മൾ നമ്മളെ തന്നെ വിധിക്കാതെ കർത്താവിന്റെ കൂടെയാണോ നമ്മൾ നടക്കുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കാതെ, കർത്താവിനോടുള്ള അനുസരണത്തിലാണോ നമ്മുടെ ജീവിതം എന്ന് പരിശോധിക്കാതെ, ചുമ്മാ കർത്താവിന്റെ മേശ കണ്ട് നമ്മൾ വന്നെടുത്ത് കഴിഞ്ഞാൽ വളരെ കുഴപ്പം പറയുകയാണ്, കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുമെന്ന്. എന്ത് കഴിക്കും? ബാലശിക്ഷ. എന്താ ബാലശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ അപ്പന്മാരും അമ്മമാരും മക്കളെ തല്ലുന്നതിന് പറഞ്ഞ പേരാണ് ബാലശിക്ഷ. കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നു. ഇതിനെ ബാലശിക്ഷ കഴിക്കുന്നേ കർത്താവിന്റെ സ്നേഹത്തിന്റെ മുഖാന്തരം. എന്തിനാണെന്നറിയോ ബാലശിക്ഷ കഴിക്കുന്നേ? ലോകത്തോടുകൂടെ വിധിക്കപ്പെടാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ നാം ലോകം നശിച്ചു പോകുന്ന പോലെ നശിച്ചു പോകാതിരിക്കാൻ അപ്പനും അമ്മയും മക്കളെ ശിക്ഷിക്കുന്ന പോലെ കർത്താവ് നമ്മെ ശിക്ഷിക്കുക. അപ്പൊ പ്രിയ സോഹരങ്ങളെ, അപ്പൊ കർത്താവ് പറയാണ്, എടാ മോനെ വെറുതെ എന്നെ കൊണ്ട് വടിയെടുപ്പിക്കരുത്. അങ്ങനെ കർത്താവ് പറയുന്നത്, വെറുതെ എന്നെ കൊണ്ട് എന്ത് ചെയ്യരുത്, വടിയെടുപ്പിക്കരുത്. ഇത് ഈ ബാലശിക്ഷ ഇവിടെ കൊണ്ട് ഈ കർത്തൃമേശയുമായിട്ട് ബന്ധത്തിൽ മാത്രമല്ല, കർത്തൃമേശ എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സഭ എന്നുള്ള തലത്തിൽ നാം കൂടി വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാ. പക്ഷെ ബാലശിക്ഷ നമ്മൾ എവിടെ വായിക്കുന്നറിയോ? എവിടെ വായിച്ചിട്ടുണ്ട് വേറെ ബാലശിക്ഷയെ കുറിച്ച്? എബ്രായ ലേഖനം 12-ാം അധ്യായം, അവിടെയും ബാലശിക്ഷയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ നമ്മളെ നന്നാക്കാനുള്ള പരിപാടിയാണ് എന്ത് ചെയ്യുന്നത്? എന്താ ബാലശിക്ഷ കഴിക്കുന്നു, അപ്പൻ അടിക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഓ, അതും കർത്താവിന്റെ സ്നേഹമാ കർത്താവ്. പ്രിയ സോഹരങ്ങളെ, കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്ന പോലും കർത്താവിന്റെ സ്നേഹമാ. കാരണം ലോകത്തോടുകൂടെ നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ചില ചോദ്യങ്ങൾ വന്നു കാണും, അതും കൂടെ ഒന്ന് ആൻസർ ചെയ്തിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബലഹീനത വരുന്നതും രോഗം വരുന്നതും മരിക്കുന്നതും ഇതെല്ലാം ബാലശിക്ഷയാണോ? ഞാൻ പറഞ്ഞത്, രോഗം എന്ന് പറഞ്ഞൊരു കാര്യം ഇതിൽ മാത്രം നമ്മൾ ഒതുക്കി നിർത്തരുത്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം, ബാലശിക്ഷ കൊണ്ട് രോഗം വരാം, അല്ലാതെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം വീണുപോയ ലോകമാണ്. നമ്മുടെ വല്യപ്പച്ചനായ ആദം പാപം ചെയ്തുകൊണ്ട് അന്ന് മുതൽ ഈ ലോകം എന്ത് ചെയ്തു പോയി? വീണുപോയി. അതുകൊണ്ട് ഇവിടെ വൈറസ് ഉണ്ട്, അവിടെ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് രോഗം വരാം. അതുകൊണ്ട് എല്ലാ രോഗവും ബാലശിക്ഷയാണെന്ന് ചിന്തിച്ച് ആരും എന്ത് ചെയ്യരുത്, കുറ്റബോധത്തിലിരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പല കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. ഇപ്പം തണുപ്പുള്ള ദിവസമാണ്, രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ പനി വരും, അത് ബാലശിക്ഷയല്ല, പച്ചവെള്ളത്തിൽ വരുന്നുണ്ടാ. അപ്പൊ അതുപോലെ തന്നെ പല ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ വീണുപോയ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് രോഗം വരാം. അതെല്ലാം ഉടനെ ബാലശിക്ഷ എന്ന് പറയരുത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അപകടമുണ്ടോ? നമ്മൾ കാണുന്നതല്ല, ആ അവന് ബാലശിക്ഷ കിട്ടി, ഇവന് ബാലശിക്ഷ കിട്ടി എന്ന് പറഞ്ഞിട്ടാരും നടക്കരുത്. നമുക്കെല്ലാം ഏതെങ്കിലും വെത്തി ചെറിയ തരത്തിലുള്ള എന്തുണ്ട്, ബലഹീനതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടെന്ന് കൈപൊക്കിക്കേ, കാണാനായിട്ട് ആളെ എന്നറിയാൻ വേണ്ടിട്ട്, ഒരു ബലഹീനത ഇല്ലാത്ത ഒരാള്. ഞാൻ പറഞ്ഞ നമുക്ക് പ്രായാധിക്യം വരുമ്പോ നമുക്ക് ബലഹീനത ഉണ്ടാവും. പക്ഷെ ഇത് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് പ്രത്യേകമായിട്ട് കർത്താവിന്റെ മേശയോടുള്ള ബന്ധത്തിൽ പറയുകയാണ്. എന്ത്? കർത്താവിന്റെ ഒരു വൺ വേ ബാലശിക്ഷ തരുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുക. പിന്നെ കർത്താവ് വചനത്തിലൂടെ നമ്മളെ ശാസിക്കും. ബാലശിക്ഷയ അപ്പനും അമ്മയൊക്കെ എന്ത് ചെയ്യും? ചിലപ്പോ പിള്ളേരെ എപ്പോഴും വടിയെടുക്കത്തില്ല, ചിലപ്പോ പറയും എടാ എന്നാടാ നീ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കാവോടാ എന്ന് ചോദിക്കത്തില്ലേ? വചനത്തിലൂടെ കർത്താവ് നമ്മളെ ശാസിക്കും, അതും ബാലശിക്ഷയുടെ ഭാഗമാ, ബാലശിക്ഷയുടെ ഭാഗമാ. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറ്റുന്നുമില്ല സഹോദരങ്ങളെ, കർത്താവിന്റെ മേശയോട് നമ്മൾ അടുത്തു വരുമ്പോൾ ഒരവസരം കൂടെ കർത്താവ് നമുക്ക് തരിക, എന്നറിയാമോ? കാരണം ഇത് കർത്താവിന്റെ ശരീര രക്തങ്ങളുടെ കൂട്ടായ്മയാ. ഈ അപ്പം സൂചിപ്പിക്കുന്നത് കർത്താവായ പ്രതിനിധീകരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ പാനപാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? കർത്താവ് കുരിശിൽ മരിച്ചത് പാപത്തിന് പരിഹാരമായിട്ടാ, അവൻ തകർക്കപ്പെട്ടത് പാപത്തിന് പരിഹാരമായിട്ടാ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലായിരിക്കുന്ന ഒരുവൻ പാപത്തിൽ തുടരാനായിട്ട് കഴിയത്തില്ല. എവിടെങ്കിലും വീഴ്ച വന്നാൽ അന്നേരം ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും കർത്താവിന്റെ കൂടെ നടക്കണം. അതാ ക്രിസ്തീയ ജീവിതം. അങ്ങനെ ഒരുമിച്ച് കൂടി വരുന്നതാണ് സഭ. അങ്ങനെ ഒരുമിച്ച്, അങ്ങനെ ഒരു കർത്താവിന്റെ കൂടെ നടക്കുന്ന ജനങ്ങൾ കൂടി വരുന്ന ഒരു സ്ഥലമാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാം അതിന്റെ മുൻപിൽ നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ എക്സാമിൻ ചെയ്യണം. ഞാൻ എന്റെ കർത്താവിന്റെ കൂടെയാണ് നടക്കുന്നത്? എവിടെങ്കിലും വെച്ച് വീഴ്ച വരാം, അതിനെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് എവിടെങ്കിലും വെച്ച് നമ്മൾ നടക്കുന്ന വഴിക്കൊന്ന് വീഴാം, പക്ഷെ അതല്ല, നമ്മളൊന്ന് പരിശോധിക്കണം. കർത്താവ്, ഞാൻ നിരന്തരമായിട്ട് പാപത്തിലാണോ? അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം കർത്താവിന്റെ മേശ എടുക്കരുത്. തുടർച്ചയായിട്ട് പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ഫ്രം ലോർഡ്സ് ടേബിൾ. എന്ത് ചെയ്യണം? അത് സെറ്റിൽ ചെയ്യണം. ആദ്യം സെറ്റിൽ ചെയ്യണം, പ്രാർത്ഥിക്കണം, നിലവിളിക്കണം, കർത്താവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. ഇനി നമുക്ക് സഹോദരന്മാർ ഒത്തിരി പേരുണ്ട്, സഹോദരങ്ങൾ ഒത്തിരി ആത്മീയ പക്വതയുള്ള സഹോദരന്മാർ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം, സഹോദര ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണു പോവാ. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളത് പറയുമ്പോൾ അവര് നിങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങൾ തരും. എന്നിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ജയം പ്രാപിച്ച് നാം മുന്നേറണം. അല്ല, എന്നും വീണ് കിടക്കുന്നല്ല ക്രിസ്തീയ ജീവിതം. എന്നും ഞാൻ വീണ് കിടക്കുകയാണെന്ന് പറയുന്നതല്ല, കാരണം പാപത്തിൽ തുടരാൻ നമുക്ക് വ്യവസ്ഥയില്ല. എവിടെങ്കിലും ചിലപ്പോൾ വീണ് പോയേക്കാം, പക്ഷെ തുടർമാനമായിട്ട് ഇന്ന് വീണു, നാളെ വീണു, മറ്റന്നാൾ വീണു, ഒരു മാസം കഴിഞ്ഞ് വീണു, ഒരു വർഷമായിട്ടും വീഴ്ചയാണെങ്കിൽ ഇറ്റ്സ് വെരി സീരിയസ്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഒരു ഉപദേശം നമുക്ക് ഏറ്റെടുക്കാം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. കർത്താവ്, എനിക്ക് ഇതിന് മേൽ ജയം വരണം. എവിടെയാണ് ഞാൻ വീണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കർത്താവിന്റെ മേശ കാണുമ്പോൾ നാം ഓർക്കേണ്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ്. അതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ബാക്കി കാര്യമെല്ലാം പറഞ്ഞേ. നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് യാഗമായി തീർന്ന കർത്താവ്, തന്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നാ പറഞ്ഞത് യോഹന്നാൻ 3:16. തന്റെ പുത്രനെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകി കൊടുത്തു. എന്താ ദൈവം കൊടുത്തേ? കൊടുത്തപ്പോ സകലവും കൊടുത്തു. ഒന്നും ദൈവം മാറ്റിവെച്ചില്ല, എല്ലാം കൊടുത്തു, സകലവും കൊടുത്തു, തനിക്കുള്ളത് മുഴുവൻ കൊടുത്തു, സ്വന്തം പുത്രനെ കൊടുത്തു. ആ പുത്രനെ നോക്കണം, എത്ര വലിയ വില എന്റെ കർത്താവ് കൊടുത്തേ. ദോഷികളായ പാപിയായ എനിക്ക് വേണ്ടി അവസാന രക്തം വരെ അവൻ ചിന്തിയല്ലോ. കർത്താവേ, എത്ര വലിയ സ്നേഹമായത്, എത്ര വലിയ കരുണയായത്, എത്ര വലിയ മനസ്സലിയായത് കർത്താവേ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളില് കർത്താവേ അധികമായിട്ട് അങ്ങയുടെ കൂടെ നടക്കുവാൻ എന്നെ സഹായിക്കണേ. കർത്താവെ, അവിടുത്തെ കൽപ്പനകൾ ഓരോ ദിവസവും അനുസരിച്ച് നടക്കുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവെ, ഓരോ ദിവസവും അങ്ങ് കേൾക്കുവാൻ എന്നെ സഹായിക്കണേ. കർത്താവിന്റെ കൂട്ടായ്മയിലായിരിക്കുവാൻ എനിക്ക് കൃപ തരണമേ. ഈ ആഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കേണ്ട. കാരണം എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ്, രണ്ടവിടെ പറയാണ്, അവന്റെ വരവ് വരെ അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എനിക്ക് വേണ്ടി വേഗം വരുന്ന കർത്താവ്, അവൻ റെഡി ആയിട്ട് വരാൻ വേണ്ടി ഇരിക്കുക. എന്തിനാണെന്നറിയാമോ? തന്റെ മണവാട്ടിയെ ചേർക്കുവാൻ. സ്വരങ്ങൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. എന്റെ കർത്താവ് വേഗം വരുന്നു തന്റെ മണവാട്ടി ചേർക്കുവാൻ, അല്ലെങ്കിൽ എന്നെ ചേർക്കുവാൻ. അങ്ങനെയാണെങ്കിൽ എത്രയധികം ഉത്സാഹത്തോടു കൂടി ഈ ദിവസങ്ങളിലായിരിക്കണം. ഒന്ന്, എനിക്ക് വേണ്ടി മരിച്ച കർത്താവ്. രണ്ട്, ഇന്ന് എന്റെ കൂടെ നടക്കുന്ന, ഞാൻ കൂടെ നടക്കുന്ന എന്റെ കർത്താവ്. മൂന്ന്, എനിക്ക് വേണ്ടി വരാൻ പോകുന്ന എന്റെ കർത്താവ്. ഇതാ ക്രിസ്തു ജീവിതം. ഒന്ന്, പുറകിലേക്ക് നോക്കിയിട്ട് അവന്റെ മരണത്തെ ഓർക്കുക. രണ്ട്, ഇപ്പോൾ അവന്റെ കൂടെ ഓരോ ദിവസം നടക്കുക, അവനെ അനുസരിക്കുക, അവനെ കേൾക്കുക, അവന്റെ കൂടെ ആയിരിക്കുക. മൂന്ന്, അവൻ അതാ ലിറ്ററലി അവൻ വേഗം വരാൻ പോവുകയാ. അവൻ വരുമ്പോൾ അവനെ കാത്തിരിക്കുക. ഇതാ ക്രിസ്തീയ ജീവിതം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ